ഓം ശാന്തി. 26/11/2024. മധുരമായ കുട്ടികളെ, നിങ്ങൾ ത്രിമൂർത്തി പിതാവിന്റെ കുട്ടികളാണ്. നിങ്ങൾക്ക് സ്ഥാപന, വിനാശം, പാലന ഈ മൂന്ന് കർത്തവ്യങ്ങളും ഓർമ്മയിലുണ്ടായിരിക്കണം. ചോദ്യം: ദേഹാഭിമാനത്തിന്റെ കടുത്ത അസുഖം പിടിപെടുന്നതിലൂടെ എന്തെല്ലാം നഷ്ടമുണ്ടാകുന്നു? ഉത്തരം: ദേഹാഭിമാനമുള്ളവർക്ക് ഉള്ളിൽ അസൂയ ഉണ്ടായിരിക്കും. അസൂയ ഉള്ളത് കാരണം പരസ്പരം ഉപ്പുവെള്ളം പോലെയാകും. സഹകരണമുണ്ടാകില്ല. സ്നേഹത്തോടെ സേവനം ചെയ്യുവാൻ കഴിയില്ല. ഉള്ളിന്റെയുള്ളിൽ എരിഞ്ഞുകൊണ്ടിരിക്കും. കൂസലില്ലാത്തവരായിരിക്കും. മായ അവരെ വളരെയധികം ചതിക്കും. പുരുഷാർത്ഥം ചെയ്തുകൊണ്ടിരിക്കെ തണുത്തുപോകും. അത് കാരണം പഠിപ്പു തന്നെ ഉപേക്ഷിക്കും. ദേഹാഭിമാനം കാരണം ഹൃദയം ശുദ്ധമായിരിക്കില്ല. ഹൃദയം ശുദ്ധമല്ലാത്തത് കാരണം ബാബയ്ക്ക് പ്രിയപ്പെട്ടവരാകാൻ സാധിക്കില്ല. മൂഡ് ഓഫ് ആകുന്നവരായിരിക്കും. അവരുടെ മുഖഭാവം തന്നെ പെട്ടെന്ന് മാറും. ഓം ശാന്തി. ബാബയെ മാത്രമേ ഓർമ്മിക്കുന്നുള്ളൂവോ അതോ മറ്റെന്തെങ്കിലും ഓർമ്മിക്കുന്നുണ്ടോ? കുട്ടികൾ സ്ഥാപന, പാലന, വിനാശം ഈ മൂന്ന് കാര്യങ്ങളും ഓർമ്മിക്കണം. കാരണം മൂന്നും ഒരുമിച്ച് നടക്കുകയാണ്. നിയമം പഠിക്കുന്ന ആളിനെ ഞാൻ പഠിച്ച് വക്കീലാകും, വക്കാലത്ത് നടത്തും എന്ന് അറിയാമല്ലോ. പഠിച്ചത് അഭ്യസിപ്പിക്കുകയും ചെയ്യുമല്ലോ. പഠിക്കുന്നവർക്ക് ലക്ഷ്യം മുൻപിൽ ഉണ്ടായിരിക്കും. നിങ്ങൾക്കറിയാം, നാം പുതിയ ലോകം സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണെന്ന്. പവിത്രമായ പുതിയ ലോകം സ്ഥാപിക്കുന്നതിന് യോഗബലം തീർച്ചയായും വേണം. പതിതമായ ആത്മാവ് പാവനമാകുന്നതിനു വേണ്ടി യോഗം ചെയ്യണം. നമ്മൾ പവിത്രമായ രാജ്യം ഭരിക്കും. ഇക്കാര്യം ബുദ്ധിയിലുണ്ടായിരിക്കണം. സർവപരീക്ഷകളിലും വച്ച് ഏറ്റവും ഉയർന്ന പരീക്ഷയും സർവ പഠിപ്പിലും വച്ച് ഏറ്റവും ഉയർന്ന പഠിപ്പുമാണിത്. പല പ്രകാരത്തിലുള്ള പഠിപ്പുകളുണ്ട്. അതെല്ലാം മനുഷ്യരെ പഠിപ്പിക്കുന്നതാണ്. മാത്രമല്ല, അതെല്ലാം ഇവിടെ ജീവിക്കുന്നതിന് വേണ്ടിയുള്ളതാണ്. പഠിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഫലം ഇവിടെ തന്നെ ലഭിക്കും. ഈ പരിധിയില്ലാത്ത പഠിപ്പിന്റെ ഫലം നമുക്ക് കിട്ടുന്നത് പുതിയ ലോകത്തിലാണെന്ന് നിങ്ങൾക്കറിയാം. ആ പുതിയ ലോകം ഒരുപാട് ദൂരെയല്ല. ഇപ്പോൾ സംഗമയുഗമാണ്. പുതിയ ലോകത്തിൽ തന്നെ നമുക്ക് രാജ്യം ഭരിക്കണം. ഇവിടെ ഇരുന്നാലും ഇക്കാര്യം കൂടെ ഓർമ്മിക്കണം. ബാബയെ ഓർമ്മിക്കുമ്പോൾ തന്നെയാണ് ആത്മാവ് പവിത്രമാകുന്നത്. നമ്മൾ പവിത്രമാകുമ്പോൾ അപവിത്ര ലോകം നശിക്കും എന്ന കാര്യം കൂടി ഓർമ്മിക്കണം. എല്ലാവരും പവിത്രമാകില്ല. നിങ്ങൾ കുറച്ചുപേർക്കു മാത്രമേ ശക്തിയുള്ളൂ. നിങ്ങളും നമ്പർ വാർ ശക്തി അനുസരിച്ചാണ് സൂര്യവംശിയും ചന്ദ്രവംശിയുമാകുന്നതെന്ന്. ഓരോ കാര്യത്തിനും ശക്തി വേണം. ഈശ്വരീയ ശക്തിയെ തന്നെയാണ് യോഗബലത്തിന്റെ ശക്തി എന്ന് പറയുന്നത്. ബാക്കിയെല്ലാം ഭൌതിക ശക്തികളാണ്. ഇതാണ് ആത്മീയ ശക്തി. എല്ലാ കൽപ്പത്തിലും ബാബ പറയുന്നു, കുട്ടികളെ, എന്നെ മാത്രം ഓർമ്മിക്കൂ. ഒരു ബാബയെ ഓർമ്മിക്കുമ്പോൾ തന്നെയാണ് ആത്മാവ് പവിത്രമാകുന്നത്. ഇതെല്ലാം ധാരണ ചെയ്യുവാനുള്ള നല്ല നല്ല കാര്യങ്ങളാണ്. നമ്മൾ 84 ജന്മങ്ങൾ എടുത്തുവെന്ന് നിശ്ചയമില്ലാത്തവർക്ക് ഇക്കാര്യങ്ങളൊന്നും ബുദ്ധിയിലിരിക്കില്ല. സദോപ്രധാന ലോകത്തിലെ വന്നപ്പോൾ ഇപ്പോൾ തമോ പ്രധാനമായി മാറിയിരിക്കുകയാണ്. അവർ തന്നെയാണ് പെട്ടെന്ന് നിശ്ചയ ബുദ്ധിയുള്ളവരാകുന്നത്. ഒന്നും മനസ്സിലാകുന്നില്ല എങ്കിൽ ചോദിക്കണം. പൂർണമായി മനസ്സിലാക്കിയവരാണെങ്കിൽ ബാബയെയും ഓർമ്മിക്കും. മനസ്സിലാക്കിയില്ലെങ്കിൽ ഓർമ്മിക്കില്ല. ഇത് നേരായ കാര്യമാണ്. സദോപ്രധാനമായിരുന്ന നമ്മൾ ആത്മാക്കൾ തമോ പ്രധാനമായി. നമ്മൾ 84 ജന്മങ്ങളെക്കുറിച്ച് എങ്ങനെ മനസ്സിലാക്കും? നമുക്ക് ബാബയിൽ നിന്നും കൽപ്പം മുൻപെന്ന പോലെ സമ്പത്ത് കിട്ടും. ഇക്കാര്യത്തിൽ സംശയമുള്ളവർക്ക് പഠിത്തത്തിൽ ശ്രദ്ധാലുവാകാൻ കഴിയില്ല. അവർക്ക് ഭാഗ്യമില്ല എന്ന് ബാബ മനസ്സിലാക്കും. കൽപ്പം മുൻപും മനസ്സിലാക്കിയിട്ടില്ല, അതുകൊണ്ട് ഇപ്പോഴും ഓർമ്മിക്കുന്നില്ല. ഈ പഠിപ്പ് ഭാവിയിലേക്ക് വേണ്ടിയാണ്. പഠിച്ചില്ലെങ്കിൽ കൽപ്പം മുൻപും പഠിക്കാതെ നിസ്സാരമായ മാർക്ക് വാങ്ങിയിട്ടുണ്ടാകുമെന്ന് മനസ്സിലാക്കും. സ്കൂളിൽ പഠിക്കുന്നവരിലും ചിലരൊക്കെ തോൽക്കാറുണ്ട്. പാസ്സാകുന്നതും നമ്പർ ക്രമമാണ്. ഈ പഠിപ്പിലും നമ്പർ ക്രമം തന്നെയാണ്. സമർത്ഥരായവർ നല്ലതുപോലെ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യും. ബാബ പറയുന്നു, ഞാൻ നിങ്ങൾ കുട്ടികളുടെ സേവകനാണ്. കുട്ടികളും പറയുന്നു, ഞങ്ങളും സേവകരാണ്. ഓരോ സഹോദരി സഹോദരന്മാരുടെയും മംഗളം ചെയ്യണം. ബാബ നമ്മുടെ മംഗളം ചെയ്യുന്നു, നമ്മൾ മറ്റുള്ളവരുടെയും മംഗളം ചെയ്യണം. ബാബയെ ഓർമ്മിച്ചാൽ സർവ്വപാപങ്ങളും നശിക്കും എന്ന് മറ്റുള്ളവർക്ക് പറഞ്ഞുകൊടുക്കണം. എത്ര പേർക്ക് സന്ദേശം കൊടുക്കുന്നുവോ അവർ വലിയ സന്ദേശവാഹകരാകും. അങ്ങനെയുള്ളവരെയാണ് മഹാരഥികളെന്നും കുതിര സവാരക്കാരനായ പോരാളിയെന്നും പറയുന്നത്. കാലാൾ പടയാളികൾ പ്രജകളുടെ കൂട്ടത്തിൽ വരും. ഇവിടെയും ആരെല്ലാം സമ്പന്നരാകും എന്ന് കുട്ടികൾക്കറിയാം. ഈ ജ്ഞാനം ബുദ്ധിയിലുണ്ടായിരിക്കണം. നിങ്ങൾ കുട്ടികൾ സേവനം ചെയ്യുവാൻ നിമിത്തമായിരിക്കുകയാണ്. സേവനത്തിന് വേണ്ടി ജീവിതം നൽകിയിരിക്കുകയാണ്. അതുകൊണ്ട് അതുപോലെയുള്ള പദവിയും നേടും. അവർക്ക് ആരെക്കുറിച്ചും ചിന്തയുണ്ടായിരിക്കില്ല. മനുഷ്യനെ സ്വന്തം കൈകാലുകളുണ്ടല്ലോ, ബന്ധിക്കപ്പെട്ടാൽ നടക്കാൻ കഴിയില്ലല്ലോ. സ്വയം സ്വതന്ത്രരാകുവാൻ സാധിക്കും. ഞാനെന്തിനെ ബന്ധനങ്ങളിൽ കുടുങ്ങണം? ബാബയിൽ നിന്നും അമൃതം കുടിച്ച് എന്തുകൊണ്ട് മറ്റുള്ളവർക്കും വിതരണം ചെയ്തുകൂടാ? ആരെങ്കിലും ബന്ധിച്ചിടുവാൻ ഞാനെന്താ ആടാണോ? യജ്ഞത്തിന്റെ ആരംഭത്തിൽ നിങ്ങൾ കുട്ടികൾ എങ്ങനെയാണ് സ്വയം ബന്ധനമുക്തരായത്? ഉദ്ഘോഷിച്ചു. അയ്യോ അയ്യോ വിളികളെല്ലാം ഉണ്ടായിരുന്നു. നിങ്ങൾ പറയും, നമുക്കെന്താണ് ചിന്തിക്കാനുള്ളത്? നമുക്ക് സ്വർഗം സ്ഥാപിക്കണോ അതോ ഇത്തരം ജോലി ചെയ്തുകൊണ്ടിരിക്കണോ? ഈ ലഹരി കുറയും. ഈ ലഹരിയാണ് പ്രഭുവിന്റെ ലഹരി എന്ന് പറയുന്നത്. നമ്മൾ പ്രഭുവിൽ ലഹരിയുള്ളവരാണ്. പ്രഭുവിൽ നിന്നും നമുക്കെന്താണ് പ്രാപ്തമാകുന്നത് എന്നറിയാം. പ്രഭു നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രഭുവിന് ഒരുപാട് പേരുകളുണ്ട്. അതിൽ ചിലതൊക്കെ വളരെ മധുരമായ പേരുകളാണ്. ഇപ്പോൾ നമ്മൾ ഈശ്വരീയ ലഹരിയിലാണ്. ബാബ തരുന്ന നിർദ്ദേശങ്ങളെല്ലാം വളരെ എളുപ്പമുള്ളതാണ്. ബുദ്ധിയും മനസ്സിലാകുന്നുണ്ട്. നമ്മൾ ബാബയെ ഓർമ്മിച്ചോർമ്മിച്ച് സദോ പ്രധാനമാകും. വിശുത്തിന്റെ അധികാരികളാകും. ഈ ലഹരി കയറിയിരിക്കുകയാണ്. ഓരോ നിമിഷവും ബാബയെ ഓർമ്മിക്കണം. നിങ്ങൾ അടുത്തിരിക്കുകയല്ലേ? ഇവിടെ നിന്നും പുറത്തിറങ്ങിക്കഴിയുമ്പോൾ എല്ലാം മറക്കും. നിങ്ങളിതൊന്നും മറക്കാൻ പാടില്ല. പക്ഷെ ഭാഗ്യമില്ലെങ്കിൽ ഇവിടെ ഇരിക്കുമ്പോഴേ മറന്നുപോകും. കുട്ടികൾ മ്യൂസിയത്തിലും ഗ്രാമഗ്രാമങ്ങളിലും സേവനം ചെയ്യുവാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുകയാണ്. ബാബ പറയുന്നു, എത്ര സമയം ലഭിക്കുന്നുവോ വേഗം വേഗം കാര്യങ്ങൾ ചെയ്യൂ. പക്ഷെ ഡ്രാമയിൽ കാര്യങ്ങൾ വേഗത്തിൽ നടക്കില്ല. ബാബ പറയുന്നു, കൈവയ്ക്കുമ്പോഴും സാധനങ്ങൾ തയ്യാറാകണം. അങ്ങനെയുള്ള മെഷീനറി വേണം. നല്ല കുട്ടികളെ മായ മൂക്കിനും ചെവിക്കും പിടിക്കും. മഹാവീരനാണെന്ന് വിചാരിക്കുന്നവർക്കും മായയുടെ കൊടുങ്കാറ്റ് ധാരാളം വരുന്നുണ്ട്. പിന്നെ അവർ ആരെയും വകവയ്ക്കുന്നില്ല, ഒളിപ്പിക്കുന്നു. ആന്തരിക ഹൃദയത്തിൽ സത്യതയില്ല. സത്യമായ ഹൃദയമുള്ളവർക്ക് സ്കോളർഷിപ്പ് കിട്ടും. ചെകുത്താന്റെ ഹൃദയമുള്ളവർക്ക് മുന്നോട്ടു പോകാൻ കഴിയില്ല. ചെകുത്താന്റെ ഹൃദയമുള്ളവർ തന്റെ തന്റെ തോണിയെ മുക്കിക്കളയുന്നു. എല്ലാവർക്കും ശിവബാബയുമായാണ് കാര്യം. ഇവിടെ നിങ്ങൾക്ക് സാക്ഷാത്കാരം കിട്ടാറുണ്ട്. ബ്രഹ്മാവിനെ തയ്യാറാക്കുന്നതും ശിവബാബയാണ്. ശിവബാബയെ ഓർമ്മിച്ചാൽ ഇങ്ങനെയാകും. ലക്ഷ്മി നാരായണനെ പോലെ മായ വളരെ ശക്തിശാലിയാണെന്ന് ബാബ മനസ്സിലാക്കി തരുന്നു. എലി കടിക്കുമ്പോൾ അറിയില്ല, അതുപോലെ മായയും പ്രസരിപ്പുള്ള എലിയാണ്. മഹാരഥികളും തീർച്ചയായും സൂക്ഷിക്കണം. മായ നമ്മളെ വീഴ്ത്തിയെന്ന് ഉപ്പുവെള്ളമാക്കിയെന്ന് അവർക്ക് മനസ്സിലാകുന്നില്ല. ഉപ്പുവെള്ളമായാൽ ബാബയുടെ സേവനം ചെയ്യുവാൻ സാധിക്കില്ലെന്ന് ഓർമ്മ വേണം. ഉള്ളിൽ എരിഞ്ഞുകൊണ്ടിരിക്കും. അവർക്ക് അവസ്ഥ ഉണ്ടായിരിക്കില്ല. ഓർമ്മയുടെ മൂർച്ച വരില്ല. അതുകൊണ്ട് വളരെയധികം സൂക്ഷിക്കണം. മായ വളരെ തീവ്രമായി ആക്രമിക്കും. നിങ്ങൾ യുദ്ധമൈതാനത്തിൽ നിൽക്കുന്നതുകൊണ്ട് മായയും വിടില്ല. പകുതി മുക്കാല് നശിപ്പിച്ചിട്ടും പലർക്കും അറിയുന്നതുപോലുമില്ല. എത്രയോ നല്ല കുട്ടികൾ, പുതിയ കുട്ടികൾ പഠിപ്പ് ഉപേക്ഷിച്ച് വീട്ടിലിരിക്കുന്നു. പ്രസിദ്ധമായവരോട് മായ യുദ്ധം ചെയ്യുന്നു. ഇതൊക്കെ മനസ്സിലാക്കിയാലും അലസരായിരിക്കുന്നവരുമുണ്ട്. ചെറിയ കാര്യത്തിൽ പെട്ടെന്നു തന്നെ ഉപ്പുവെള്ളമാകുന്നു. ബാബ പറഞ്ഞു തരുന്നു, ഉപ്പുവെള്ളമാകുവാൻ കാരണം ദേഹാഭിമാനമാണ്. സ്വയം തന്നെ ചതിക്കുന്നു. ബാബ പറയും, ഇതും ഡ്രാമയാണ്. കൽപ്പം മുൻപ് നടന്ന അതേ കാര്യങ്ങൾ തന്നെയാണ് കാണുന്നത്. അവസ്ഥ ഉയർന്നും താഴ്ന്നുമിരിക്കും. ചിലപ്പോൾ ഗ്രഹപ്പിഴ വരുന്നു. ചിലപ്പോൾ നല്ലതുപോലെ സേവനം ചെയ്ത് ശുഭവാർത്ത ബാബയ്ക്ക് എഴുതുന്നു. താഴെയും മുകളിലുമായി ഇങ്ങനെ അവസ്ഥ മാറിക്കൊണ്ടിരിക്കും. ചിലപ്പോൾ പരാജയപ്പെടും, ചിലപ്പോൾ ജയിക്കും. പാണ്ഡവരാണ് മായയോട് ചിലപ്പോൾ തോൽക്കുന്നതും ചിലപ്പോൾ ജയിക്കുന്നതും. നല്ല നല്ല മഹാരഥികൾ പോലും കുലുങ്ങിപ്പോകുന്നു. ചിലർ മരിച്ചുപോകുന്നു. അതുകൊണ്ട് എവിടെയിരുന്നാലും ബാബയെ ഓർമ്മിക്കൂ, സേവനം ചെയ്യൂ. സേവനം ചെയ്യുവാൻ നിമിത്തമായവർ നിങ്ങളാണ്. നിങ്ങൾ യുദ്ധമൈതാനത്തിലാണ്. ഗ്രഹസ്ഥികളായ ബാബയുടെ കുട്ടികൾക്ക് സെന്ററിൽ താമസിക്കുന്നവരെക്കാളും നന്നായി മുന്നോട്ടു പോകുവാൻ സാധിക്കും. മായയുമായി നല്ലപോലെ യുദ്ധം നടക്കുകയാണ്. കൽപ്പം മുൻപെന്ന പോലെ ഓരോ സെക്കൻഡിലും നിങ്ങൾ പാർട്ട് അഭിനയിക്കുകയാണ്. നിങ്ങൾ പറയും, ഇത്രയും സമയം കഴിഞ്ഞു, അതിനിടയിൽ എന്തെല്ലാം നടന്നു. ഇതെല്ലാം ബുദ്ധിയിലുണ്ട്. ബാബയിൽ ജ്ഞാനം ഉള്ളതുപോലെ ഈ ദാതയിലും ഉണ്ടായിരിക്കണം. ബാബ സംസാരിക്കുമ്പോൾ ഈ ദാതയും തീർച്ചയായും സംസാരിക്കുന്നുണ്ട്. ശുദ്ധഹൃദയമുള്ളവർ ആരെല്ലാമാണെന്ന് നിങ്ങൾക്കറിയാം. ശുദ്ധഹൃദയമുള്ളവർ ബാബയുടെ ഹൃദയത്തിലിരിക്കും. അവർക്ക് പിണങ്ങുന്ന സ്വഭാവമുണ്ടാകില്ല. സദാ ഹർഷിത മുഖമുള്ളവരായിരിക്കും. അവരുടെ സ്ഥിതി ഒരിക്കലും താഴില്ല. ഇവിടെ ചിലരുടെ അവസ്ഥ ചിലപ്പോൾ മാറാറുണ്ട്. അക്കാര്യത്തെക്കുറിച്ച് പറയുകയേ വേണ്ട. ഈ സമയത്ത് നമ്മൾ പതിതരാണെന്ന് പറയുന്നുമുണ്ടല്ലോ. ഇപ്പോൾ പാവനമാക്കുന്നതിന് വേണ്ടി പതിത പാവനനെ വിളിക്കുന്നുമുണ്ട്. ബാബ പറയുന്നു, കുട്ടികളെ, എന്നെ ഓർമ്മിക്കുകയാണെങ്കിൽ നിങ്ങളുടെ വസ്ത്രം ശുദ്ധമാക്കും. എന്റെ ശ്രീമതം അനുസരിക്കൂ. ശ്രീമതം അനുസരിക്കാത്തവരുടെ വസ്ത്രം ശുദ്ധമാകില്ല. ആത്മാവ് ശുദ്ധമാകുന്നതേയില്ല. ബാബ രാത്രിയും പകലും ഈ കാര്യത്തിൽ ഊന്നൽ തരുന്നു. ഞാൻ ആത്മാവാണ് എന്ന് മനസ്സിലാക്കൂ. ദേഹാഭിമാനം വരുമ്പോഴാണ് നിങ്ങൾ ക്ഷീണിക്കുന്നത്. അവസ്ഥ ഉയരുന്നതിനനുസരിച്ച് സന്തുഷ്ടരാകും, ഹർഷിത മുഖമുള്ളവരാകും. ബാബയ്ക്കറിയാം നല്ല നല്ല ഫസ്റ്റ് ക്ലാസ് കുട്ടികളാണ്. പക്ഷേ ആന്തരിക സ്ഥിതി നോക്കിയാൽ ഉരുകുകയാണ്. ദേഹാഭിമാനത്തിന്റെ അഗ്നി ഉരുക്കുകയാണ്. അസുഖം എങ്ങനെ വന്നുവെന്ന് പോലും മനസ്സിലാക്കുന്നില്ല. ബാബ പറയുന്നു, ദേഹാഭിമാനമാണ് ഈ അസുഖത്തിന് കാരണം. ദേഹി അഭിമാനിക്ക് ഒരിക്കലും അസുഖം വരില്ല. ഒരുപാട് പേർ ഉള്ളിൽ കത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ബാബ പറയുന്നു, കുട്ടികളെ, ദേഹി അഭിമാനിയായി ഭവിക്കൂ. ചോദിക്കുകയാണ്, ഈ രോഗം വന്നത് എന്തുകൊണ്ടാണ്? ബാബ പറയുന്നു, ഇത് ദേഹാഭിമാനത്തിന്റെ അസുഖം. ഇങ്ങനെയാണ്. ചോദിക്കുകയേ വേണ്ട. ചിലർക്ക് ഈ അസുഖം വന്നാൽ ഒട്ടിപ്പിടിച്ചതുപോലെയാണ്, വിട്ടുപോകുന്നതേയില്ല. ശ്രീമതം അനുസരിക്കാതെ ദേഹാഭിമാനിയായി നടന്നാൽ വളരെ വലിയ മുറിവാണുണ്ടാകുന്നത്. ബാബയുടെ അടുക്കൽ എല്ലാ വിവരങ്ങളും എത്താറുണ്ട്. എങ്ങനെ മായ മൂക്കിന് പിടിച്ചു തള്ളുന്നു, ബുദ്ധിയെ അടിച്ചു താഴ്ത്തുന്നു, സംശയബുദ്ധിയാകുന്നു. കല്ല് ബുദ്ധിയിൽ നിന്നും പവിഴ ബുദ്ധിയുള്ളവരാക്കൂ എന്ന് പറഞ്ഞേ ഭഗവാനെ വിളിച്ചിട്ട് ഭഗവാന് വിരുദ്ധമായി മാറുന്നു. അപ്പോൾ ഗതിയെന്താകും? പൂർണമായും അധപതിച്ച് കല്ലുബുദ്ധികളാകും. സ്റ്റുഡന്റ് ലൈഫ് ഈസ് ദ ബെസ്റ്റ് ലൈഫ്. വിദ്യാർത്ഥി ജീവിതമാണ് ഏറ്റവും ശ്രേഷ്ഠമായ ജീവിതം. അതുകൊണ്ടാണല്ലോ നിങ്ങൾക്ക് ഇവിടെ ഇരിക്കുമ്പോൾ വളരെയധികം സന്തോഷം വേണം. ഇതിനേക്കാൾ ഉയർന്ന പഠിപ്പ് വേറെ ഉണ്ടാകുമോ എന്ന് ബാബ ചോദിക്കുന്നു. ഏറ്റവും ശ്രേഷ്ഠമായ പഠിപ്പ് ഇതാണ്. 21 ജന്മത്തേക്ക് ഫലം തരുന്നു. ഈ പഠിപ്പിൽ അത്രയും ശ്രദ്ധിക്കണം. ചിലർ അല്പം പോലും ശ്രദ്ധിക്കുന്നില്ല. മായ മൂക്കും ചെവിയും ഒക്കെ മുറിച്ചു കളയുന്നു. ബാബ തന്നെ പറയുകയാണ്, അരക്കൽപ്പമായി രാജ്യം ഭരിക്കുന്നത് മായയായതിനാൽ വളരെ ശക്തമായി മായ പിടിക്കും. അക്കാര്യം പറയുകയേ വേണ്ട. അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കണം, പരസ്പരം ശ്രദ്ധ ഉണർത്തണം. ശിവബാബയെ ഓർമ്മിക്കുന്നില്ലെങ്കിൽ മായ മൂക്കും ചെവിയും മുറിച്ചു കളയും. പിന്നെ ഒരു ഉപയോഗവുമില്ലാത്തവരാകും. നമ്മൾ ലക്ഷ്മി നാരായണന്റെ പദവി നേടുമെന്ന് വളരെ പേർ വിചാരിക്കുന്നുണ്ട്. അത് അസാധ്യമാണ്. ക്ഷീണിച്ചു തോറ്റുപോകുന്നു. മായയോട് പരാജയപ്പെട്ട് പൂർണമായും അഴുക്കുചാലിൽ വീഴുന്നു. ശ്രദ്ധിക്കൂ, നമ്മുടെ ബുദ്ധി ഇളകുന്നുണ്ടെങ്കിൽ മായ മൂക്കിന് പിടിച്ചുവെന്ന് മനസ്സിലാക്കണം. ഓർമ്മയുടെ യാത്രയിലാണ് ബലമുള്ളത്. വളരെ സന്തോഷവും ഉണ്ടാകും. സന്തോഷം പോലൊരു ഔഷധമില്ലെന്ന് പറയാറുണ്ട്. കടയിൽ ഉപഭോക്താക്കൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ, സമ്പാദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ക്ഷീണം തോന്നാറില്ല, വിശന്ന് മരിക്കാറില്ല, നല്ല സന്തോഷമായിരിക്കും. നിങ്ങൾക്കും അളവില്ലാത്ത ധനം കിട്ടുകയാണ്. നിങ്ങൾക്കും നല്ല സന്തോഷമുണ്ടാകണം. നമ്മുടെ പെരുമാറ്റം ദൈവീകമാണോ ആസുരീയമാണോ എന്ന് പരിശോധിക്കണം. സമയം കുറച്ചേയുള്ളൂ. അകാല മരണങ്ങളും മത്സരിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപകട മരണങ്ങൾ എത്രയാണ് നടക്കുന്നത്? ബുദ്ധി തമോ പ്രധാനമായി മാറിക്കൊണ്ടിരിക്കുന്നു. ശക്തമായ പേമാരിയുമുണ്ടാകും. അതിനെയെല്ലാം പ്രകൃതിയുണ്ടാക്കുന്ന ദുരന്തങ്ങൾ എന്ന് പറയും എന്ന് മനസ്സിലാക്കുന്നുമുണ്ട്. മരണം തൊട്ടുമുന്നിലേ വന്നു കഴിഞ്ഞു. ആറ്റം ബോംബുകൾ ഉപയോഗിച്ചുള്ള യുദ്ധം തുടങ്ങും. ഇങ്ങനെയുള്ള ഭീകരമായ കർമ്മങ്ങൾ ചെയ്യുന്നു. പരസ്പരം രാജ്യങ്ങൾ ഉപദ്രവിക്കാൻ തുടങ്ങിയാൽ യുദ്ധവും ആരംഭിക്കും. ശരി, വളരെ കാലത്തെ വേർപാടിന് ശേഷം തിരിച്ചുകിട്ടിയ മധുരമധുരമായ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണയും പുലർക്കാല വന്ദനവും. ആത്മീയ അച്ഛന്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്കാരം. ധാരണയ്ക്കുള്ള മുഖ്യസാരം: ഒന്ന്, പ്രഭുവിന്റെ ലഹരിയിൽ സ്വയം സ്വതന്ത്രമാക്കണം. ഒരു ബന്ധനത്തിലും കുടുങ്ങരുത്. മായയാകുന്ന എലിയെ വളരെയധികം സൂക്ഷിക്കണം. ശ്രദ്ധാലുക്കളായിരിക്കണം. മനസ്സിൽ ഒരു തരത്തിലുമുള്ള ചെകുത്താന്റെ ചിന്തകളും വരരുത്. ബാബ തരുന്ന അളവില്ലാത്ത ധനത്തിന്റെ സന്തോഷത്തിലിരിക്കണം. ഒരിക്കലും സംശയബുദ്ധിയുള്ളവരായി ക്ഷീണിക്കരുത്. വിദ്യാർത്ഥി ജീവിതമാണ് ഏറ്റവും ശ്രേഷ്ഠമായ ജീവിതം. അതുകൊണ്ട് പഠിപ്പിൽ പരിപൂർണ ശ്രദ്ധ കൊടുക്കണം. വരദാനം: സദാ ജാഗ്രതയുള്ളവരായി ഇരുന്നുകൊണ്ട് സർവരുടെയും ആശകളെ പൂർത്തീകരിക്കുന്ന മാസ്റ്റർ മുക്തി ജീവൻമുക്തി ദാതാവായി ഭവിക്കട്ടെ. ഇപ്പോൾ സർവരുടെയും ആശകളെ പൂർത്തീകരിക്കണം എന്ന ശുഭസങ്കല്പം എല്ലാ കുട്ടികളിലും പ്രകടമാകണം. ജനന മരണങ്ങളിൽ നിന്നും മുക്തരാകണം എന്നാണ് എല്ലാവരുടെയും ആഗ്രഹം. അതിനാൽ താങ്കൾ അവർക്ക് ആ അനുഭവം ചെയ്യിക്കൂ. ഇതിനായി തന്റെ ശക്തിശാലിയും സദോപ്രധാനവുമായ വൈബ്രേഷനിലൂടെ പ്രകൃതിയുടെയും മനുഷ്യ ആത്മാക്കളുടെയും മനോവൃത്തികളെ പരിവർത്തനപ്പെടുത്തും. മാസ്റ്റർ ദാതാവായി ഓരോ ആത്മാക്കളുടെയും ആഗ്രഹങ്ങളെ പൂർത്തീകരിച്ച് അവർക്ക് മുക്തിയുടെയും ജീവൻ മുക്തിയുടെയും ദാനം നൽകും. ഈ ഉത്തരവാദിത്വത്തിന്റെ ഓർമ്മ താങ്കളെ സദാ ജാഗ്രതയുള്ളവരാക്കി മാറ്റും. ശ്ലോകൻ: മുരളീധരന്റെ മുരളീനാദത്തിൽ ശരീരത്തെ പോലും പാടേ മറക്കുന്നവരാണ് സത്യമായ ഗോപ ഗോപികമാർ. ഓം ശാന്തി.